بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. അപ്പൊ നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞത് ഉലമാക്കളെ മൂന്നായി വേർതിരിച്ച കാര്യമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഉലമാഉദ്ദുനിയ യുബ്ഗദൂന ഉലമാഅൽ ആഖിറ, ആഖിറത്തിന്റെ പണ്ഡിതന്മാരോട് ദുനിയാവിന്റെ പണ്ഡിതന്മാർ ദേഷ്യം കാണിക്കാറുണ്ട്. കാരണം അവർ യഹൂദരുടെ അനന്തരാവകാശികളാണ്. ഉലമാഉൽ ആഖിറയാകട്ടെ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. അമ്പിയാക്കന്മാരോട് യഹൂദന്മാർ എന്തൊന്നാണോ ചെയ്തത് അത് തന്നെയാണ് ഇവരും ചെയ്യുക. അപ്പൊ അതിന് അദ്ദേഹം ഒരു ഉദാഹരണം പറയുകയാണ്. കമ ഖാല ബഅദുൽ വുസറാ ഇലിൽ ഹജ്ജാജ് ഇബ്നു അർത്താ, അൽ ഹജ്ജാജ് ഇബ്നു അർത്താത്തിനോട് ചില ആളുകൾ പറഞ്ഞു, ചില മന്ത്രിമാര് പറഞ്ഞു, അദ്ദേഹം രാജാവാണ്, അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നലക ദീനൻ വഇന്നലക ഫിഖ്ഹ, നിങ്ങൾക്ക് അല്ലാ നല്ല ദീനുമുണ്ട്, നിങ്ങൾക്ക് നല്ല പാണ്ഡിത്യവുമുണ്ട്. രാജാവിനോട് പുകഴ്ത്തി പറയാൻ. ഫഖാല അൽ ഹജ്ജാജ്, അപ്പോൾ ഹജ്ജാജ് പറഞ്ഞു, അഫല തഖൂൽ ഇന്നലക ഷറഫൻ വഇന്നലക ഖദറ, എനിക്ക് ദീനുണ്ട്, എനിക്ക് നല്ല വിവരമുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ പകരം എനിക്ക് ആളുകളുടെ ഇടയിൽ ബഹുമാനമുണ്ടെന്നോ അതല്ലെങ്കിൽ എനിക്ക് പിന്നെ സ്ഥാനമാനങ്ങളുണ്ട് എന്നോ പറയുകയാണെങ്കിൽ അത് കുറച്ചുകൂടി യോജിച്ച പദമാണ്. രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്തു പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ രാജാവ് തിരിച്ചു ചോദിക്കുക, നിങ്ങൾക്ക് അങ്ങനെ വല്ലതും പറഞ്ഞൂടെ? ഫഖാല വസീർ, അപ്പോൾ ഈ പറഞ്ഞ മന്ത്രി പറഞ്ഞു, അല്ലാഹി ഇന്നക ലതുസഗ്ഗിറു മാ അല്ലമ അല്ലാഹു വതുഅല്ലിമു മാ സഗ്ഗറ അല്ലാഹ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അല്ലാഹു സത്യം, നിങ്ങൾ അല്ലാഹു വലുതാക്കിയതിനെ ചെറുതാക്കുകയും അല്ലാഹു ചെറുതാക്കിയതിനെ വലുതാക്കുകയും ചെയ്യുക. അപ്പൊ ഇദ്ദേഹം ദീനുണ്ട് എന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ട എന്തിനെയാണ്? സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞതിന്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ മറുപടിയാണ്, വകസീറു മിമ്മൻ യദ്ദഈ അൽബാത്തിൻ വയതകല്ലം, അല്ല ഇത് ഹജ്ജമി യൂസഫ് അല്ല, പറയാം, വകസീറു മിമ്മൻ യദ്ദഈ അൽബാത്തിൻ വയതകല്ലം ഫീഹി വയഖ്തസിറു അലൈഹി യദുമ്മുൽ ഇൽമ അദ്ദാഹിർ. അതേസമയം ഇതിന് ഇനി വേറൊരു വശമുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു അൽ ഇൽമുൽ ബാത്തിൻ, അതാണ് ആവശ്യം, അൽ ഇൽമുൽ ദാഹിറിൽ ഒതുങ്ങി നിന്നതുകൊണ്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇനി ഇതിന് മറ്റൊരു വശമുണ്ട്, അതിനെ കുറിച്ച് റജബ് സംസാരിക്കുകയാണ്. വകസീറു മിമ്മൻ യദ്ദഈ അൽ ബാത്തിൻ വയതകല്ലമു ഫീഹി വയഖ്തസിറു അലൈഹി യദുമ്മുൽ ഇൽമ അദ്ദാഹിർ, ആന്തരികമായ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഇൽമ് അതുണ്ട് എന്ന് വാദിക്കുന്ന പല ആളുകളും അവർ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? അൽ ഇൽമു ദാഹിർ, പുറമേക്കുള്ള ഇൽമിനെ, അതായത് അള്ളാഹുവിന്റെ കിതാബിനെ കുറിച്ചും അള്ളാഹുവിന്റെ സുന്നത്തിനെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ കുറിച്ചും ഹലാൽ ഹറാമുകളെ കുറിച്ചും വാജിബാത്തുകൾ മുസ്തഹബാത്തുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക എന്നതിനെ ചെറുതാക്കി കാണിക്കാറുണ്ട്. അവർ പറയാ, അള്ളാഹിനെ പേടിച്ച് നടന്നാൽ മതി, അതല്ലാതെ ഈ ജാതി കാര്യങ്ങളൊന്നും ദീനിൽ പഠിക്കേണ്ടതില്ല എന്നവർ അതിനെ ചെറുതാക്കാറുണ്ട്. അല്ലദീ ഹുവ ശറായിഉ വൽ അഹ്കാം, അൽ ഇൽമു ദാഹിർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മതനിയമങ്ങളും വിധിവിലക്കുകളുമാണ്. വൽ ഹലാൽ വൽ ഹറാം, ഹലാൽ ഹറാമുകളാണ്. വയതഅനു ഫീ അഹ്ലിഹി വയഖൂലൂൻ, അത് പഠിച്ച ആളുകളെ ഇവർ ആക്ഷേപിക്കുകയും അവരെ കുറിച്ച് ഇവർ പറയുകയും ചെയ്യും. ഹും മഹ്ജൂബൂന വഅസ്ഹാബു ഖുശൂർ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള അറിവിൽ മറയിടപ്പെട്ടവരാണ്. ഇത് സൂഫികളുടെ വർത്താനാണ്. ഹും മഹ്ജൂബൂൻ വഅസ്ഹാബു ഖുശൂർ, അവർ ഖുശൂറിന്റെ ആളുകളാണ്. സൂഫികളുടെ ഒരു ഇസ്തലാഹാണ് അല്ലുബ്ബു വൽ ഖുശൂർ. അല്ലുബ്ബു വൽ ഖുശൂർ, ലുബ്ബ് എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള, പിന്നെ ഇപ്പൊ ഉദാഹരണത്തിന് തേങ്ങ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള കണ്ടന്റ് ഉണ്ട്, അതായത് തിന്നാൻ പറ്റിയ സാധനങ്ങൾ. ഖുശൂർ എന്ന് പറയുന്നതിന്റെ പുറന്തോടാണ്. അപ്പൊ ഇവര് ശരീഅത്തിനെ കുറിച്ച് പഠിക്കുക, ഹലാൽ ഹറാമുകളെ കുറിച്ച് പഠിക്കുക, നിസ്കാരത്തിലെ ഷുറൂത്തുകൾ, നിസ്കാരത്തെ അർക്കാനുകൾ ഇതൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ അടുക്കൽ എന്താണ്? ഖുശൂറാണ്, പുറന്തോടാണ്. യഥാർത്ഥത്തിൽ ബാത്തിൻ, അതിൽ അല്ല പറഞ്ഞ കാര്യം എന്ത് എന്നത് അവരുടെ അടുക്കൽ എന്താണ്? ഖുശൂർ ലുബ്ബാണ്. ലുബ്ബ് എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള കാര്യം, കാമ്പ്. അതായത് അള്ളാഹിനെ കുറിച്ച് അറിയുക, ആഖിറത്തിനെ കുറിച്ച് അറിയുക, ഇത് മാത്രമാണ് അവരുടെ അടുക്കൽ ലുബ്. ഇങ്ങനെ തക്സീം ചെയ്യൽ തന്നെ എന്താണ്? അസല് ബിദഅത്താണ്. സഹാബികൾ ആരും ഇങ്ങനെ തക്സീം ചെയ്തിട്ടില്ല. എന്ത്? ലുബ്ബ് ഖുശൂർ എന്ന് സൂഫികളുടെ വാക്കാണിത്. ഖുശൂർ എന്ന് പറഞ്ഞാൽ പുറത്തേക്കുള്ളത്, ലുബ് എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്കുള്ളത്. അവർ പറയും ലുബാണ് പഠിക്കേണ്ടത്, ഖുശൂർ പഠിക്കുന്ന ആളുകൾ അവരൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് മറയിടപ്പെട്ടവരാണ് എന്ന് അവർ പറയാറുണ്ട്. അതിന് മറുപടിയാണിത്. വഹാദ യൂജിബുൽ ഖദ്ഹ ഫി ശരീഅ, ഇപ്രകാരം പറയൽ ശരീഅത്തിനെ കുറ്റപ്പെടുത്തലാണ്, അള്ളാഹിന്റെ ദീനത്തിനെ കുറ്റപ്പെടുത്തലാണ്. വലഅമാലു സ്വാലിഹത്തു അല്ലതീ ജാഅത്തുർ റസൂലു ബിൽ ഹസ്സി അലൈഹ വലി ഇഅ്തിനാഇ ബിഹാ, അള്ളാഹുവിന്റെ റസൂലുകൾ അംബിയാക്കന്മാർ അവർ കൊണ്ടുവന്ന അൽഅമാലു സ്വാലിഹ സൽകർമ്മങ്ങൾ അവയെ ആക്ഷേപിക്കലും അവ റസൂലുകൾ പ്രേരിപ്പിച്ച കാര്യത്തെ ഇകഴ്ത്തി കാണിക്കലുമാണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ഉണ്ടാകുന്നത്. അതായത് സൂഫികൾ പറയാറുണ്ട്, ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാൻ, സൂഫികൾ എന്ത് ചെയ്യാറുണ്ട്? ഇൽമിനെ, ദീനിനെ ലുബും ഖുശൂറുമായി തിരംതിരിക്കാറുണ്ട്. ഇത് ബിദഅത്താണ്. ഈ വിഷയത്തിൽ പുസ്തകങ്ങൾ തന്നെ രചിക്കപ്പെട്ടിട്ടുണ്ട്. ദീനിനെ ലുബും ഖുശൂറുമായി വേർതിരിക്കൽ ബിദഅത്താണ് എന്ന് സ്ഥാപിക്കുന്ന പുസ്തകങ്ങൾ ആശ്രയങ്ങളായ പണ്ഡിതന്മാർക്ക്, ആധുനികരായ പണ്ഡിതന്മാർക്കുണ്ട്. അവർ ഇതേപോലെ അവർ വിളിക്കും ലുബ് എന്ന് പറഞ്ഞാൽ കാമ്പ്. ഷെഹ് സബിത്തേമിയൊക്കെ ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ലുബ് എന്ന് പറഞ്ഞാൽ കാമ്പ്, ഖുശൂർ എന്ന് പറഞ്ഞാൽ പുറന്തോട്. അവരുടെ അടുക്കൽ ദീനിയായ മസ്അലകൾ, പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ എന്താണ്? ഖുശൂറാണ്. അതായത് നിസ്കാരം, നോമ്പ്, സകാത്ത്, ഇതിനെ കുറിച്ചൊക്കെ പഠിക്കൽ ഖുശൂറാണ്. അതൊക്കെ ദീനിന്റെ പുറന്തോടുകളാണ്. ലുബ് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കുറിച്ച് അറിയുക, മഅരിഫത്തുല്ലാഹ്, മഅരിഫത്തുൽ ആഖിറ, പരലോകത്തെ കുറിച്ച് അറിയുക, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയലാണ് അവരുടെ അടുക്കൽ ലുബ്. ഇത് നമ്മുടെ നാട്ടിലെ തബ്ലീഗുകാരുടെ അതേ വാദം. തബ്ലീഗുകാർ ഏതാണ്ട് ഇതേ പേര് പറയില്ലെങ്കിലും ഈ കാര്യം അതേപോലെ പറയാറുണ്ട്. അവരുടെ അടുക്കൽ ഇത്തരം അഹ്കാമുകൾ പഠിക്കൽ, കയ്യങ്ങൾ എവിടെ കെട്ടിയാലും കുഴപ്പമില്ല, ജാറങ്ങൾ എത്ര കെട്ടിപ്പൊക്കിയാലും കുഴപ്പമില്ല, താത്തിയാലും കുഴപ്പമില്ല, നമ്മുടെ അടുത്ത് പ്രധാനപ്പെട്ട വിഷയം അതൊന്നല്ല, പരലോകത്ത് രക്ഷപ്പെടലാണ്. പരലോകത്ത് രക്ഷപ്പെടണെങ്കിൽ അള്ളാഹിനെ പേടിക്കണം. അള്ളാഹിനെ പേടിക്കണമെങ്കിൽ കുറെ കഥകൾ പറയണം. ഈ ജാതി വാദമാണ് യഥാർത്ഥത്തിൽ സൂഫികളുടെ വാദവും. അതിനോട് വളരെ അടുത്ത് നിൽക്കുന്ന കക്ഷിയാണ് തബ്ലീഗ് ജമാഅത്ത്. അതേപോലെ ധാരാളം തരീഖത്തുകൾ, ഇവിടെ കുറെ തരീഖത്ത്, നക്ഷബന്ധിയ, സഹറവർദിയ, ഇങ്ങനെ കുറെ തരീഖത്തുകളുണ്ട്. തോട് ഇത് ഇവരുടെ തക്സീമാണ്. ഇത് ഒരിക്കലും ഇസ്ലാമികമായി അതിന് ശരിയാന്നല്ല നമ്മൾ പറയുന്നത്. ഖുശൂർ എന്ന് പറഞ്ഞാൽ പുറന്തോട്, അതായത് ഈ പുറത്തേക്ക് കാണുന്ന പ്രവർത്തനങ്ങൾ, നിസ്കാരം നോമ്പ് പോലുള്ള കാര്യങ്ങൾ. ലുബ് എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള കാമ്പ്, അതായത് പിന്നെ ഉദാഹരണത്തിന് അള്ളാഹനെ പേടിക്കുക, അള്ളാഹനെ ഭയപ്പെടുക, ഇങ്ങനത്തെ കാര്യങ്ങൾ. അതായത് അവരിപ്പോ കുറെ കഥകളൊക്കെ പറയും, അള്ളാഹിനെ കുറിച്ചുള്ള ബോധം വേണം എന്ന് പറഞ്ഞ് അള്ളാഹനെ പേടിപ്പിക്കുന്ന കുറെ കഥകൾ പറയും. അതാണ് അവരുടെ അടുക്കൽ ലുബ്. അങ്ങനെ അവർ ദീനിനെ വേർതിരിക്കാറുണ്ട്. അപ്പൊ അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ചില ആളുകൾ, അതാണ് അദ്ദേഹത്തിന്റെ വാക്ക് നോക്കൂ നിങ്ങൾ, ഇബ്നു റജബിന്റെ വാക്ക് വളരെ സൂക്ഷ്മമാണ്. വകസീറുൻ മിമ്മൻ യദ്ഉൽ ബാത്തിൻ, ആന്തരികമായ അറിവ് ഉള്ളവർ എന്നല്ല അദ്ദേഹം പറഞ്ഞത്, മറിച്ച് എന്താ പറഞ്ഞത്? വകസീറുൻ മിമ്മൻ യദ്ഉൽ ബാത്തിൻ, യദ്ഉൽ എന്ന് പറഞ്ഞാൽ എന്താ? യദ്ഉൽ മുദ്ദഇ ദഅൻ ദിദ്ദഅൻ എന്ന വാദിക്കുക, ജൽപ്പിക്കുക, തനിക്കുണ്ട് എന്ന് അവകാശപ്പെടുക ഉള്ള ആളുകളല്ല. ബാത്തിനായ ഇൽമ് തനിക്ക് ഉണ്ട് എന്ന് വാദിക്കുന്നവർ, അദ്ദേഹത്തിന്റെ വാക്കിലെ സൂക്ഷ്മതയാണ്. വകസീറു മിമ്മൻ യദ്ഉൽ ബാത്തിൻ, അൽ ഇൽമുൽ ബാത്തിൻ ഞങ്ങൾക്കുണ്ട് എന്ന് വാദിക്കുന്ന ചില ആളുകൾ പറയാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അൽ ഇൽമു ദാഹിർ പഠിക്കൽ, അത് അത്ര വലിയ കാര്യമൊന്നല്ല, അത് അത്ര മോശമായ കാര്യമാണെന്ന് പറയാറുണ്ട്. ഇത് ചെറിയ രൂപത്തിൽ നമ്മുടെ നാട്ടിലെ ഇഖ്വാൻ മുസ്ലിമിന്റെ ആളുകൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അവർ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ, ഉലമാ ഉൽ ഹൈദ് വൻ നിഫാസ്, ഹൈദ് ഉൻ നിഫാസും പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ എന്ന് വിളിച്ച് ആക്ഷേപിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇബ്നു ബാസ്, ഇബ്നു ഉസൈമീൻ അങ്ങനെയുള്ള പണ്ഡിതന്മാരെ ഇവർ ധാരാളം അങ്ങനെ ചീത്ത വിളിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ലോകത്ത് നടക്കുന്ന വിഷയങ്ങളൊന്നും ഇവർക്ക് വേണ്ട, അവർക്ക് വേണ്ടത് ഹൈദ് ഉൻ നിഫാസുമാണ്. അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കൽ വളരെ മോശമാണ്. പിന്നെ ലോകത്ത് നടക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ, അതിനെ കുറിച്ചൊക്കെ പഠിക്കലാണ് ദീനിയായ യഥാർത്ഥത്തിൽ ആവശ്യമായ കാര്യമെന്ന് വാദിക്കുന്നവരാണ് ഇവർ. അത് ഇതിന്റെ മറ്റൊരു വശമാണ്. ഇതേ ബിദഅത്തല്ല, മറ്റൊരു വശമാണ്, ബിദഅത്തിന്റെ മറ്റൊരു വശമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചിന്താഗതികൾ ഇതാണ് ഇവിടെ ابن رجب ومرشكند وربما انحل بعضهم عن التكاليف وادعى انها للعامه ذا ഇങ്ങന വാദിക്കുന്ന ചില ആളുകൾ അവരിൽ ചിലർ തന്നെ എപ്രകാരം പറയും അവരിൽ ചിലർ പറയും എനിക്ക് മതത്തിലെ വിധിവിലക്കുകളൊന്നും ബാധകമല്ല وادعى انها للعامه അതൊക്കെ സാധാരണക്കാരായ ആൾക്കാർക്കുള്ളതാണ് ഇവിടുത്തെ തരീഖത്തർ പറയുന്ന അതേ വാദമാണ് തരീഖത്തുകാർ പറയാറുള്ളത് ഷെയ്ഖിന് ഇബാദത്തൊന്നും വേണ്ട വഅബ്ദുൽ അല്ലാഹു സുബ്ഹാന തആല ഖുർആൻ പറഞ്ഞതുപോലെ വഅബ്ദു റബ്ബക ഹത്ത യാതിയക യഖീൻ നിനക്ക് യഖീൻ എത്തുന്നതുവരെ ഇബാദത്ത് ചെയ്താൽ മതി അല്ല ഉണ്ട് നിനക്ക് ഉറപ്പായോ തയ്യബ് പിന്നെ നീ ഇബാദത്ത് ചെയ്യണ്ട അപ്പൊ ഷെയ്ഖിന് യഖീൻ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് നീ ഷെയ്ഖ് ഇബാദത്ത് എടുക്കില്ല അതൊക്കെ സാധാരണക്കാർക്കുള്ളതാണ് എന്നവർ പറയാറുണ്ട് അപ്പൊ ആ വാദമാണിത് وربما انحل بعضهم عن التكاليف അവരിൽ ചിലർ എനിക്ക് ഇബാദത്തുകൾ അതിന്റെയൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് അവർ ഊരിപ്പോകും വദ്ദ അന്നഹ ലിൽ ആമ അതൊക്കെ സാധാരണക്കാർക്കുള്ളതാണെന്ന് അവർ വാദിക്കും ഇത് നവാഖിദുൽ ഇസ്ലാമിൽ അഷറയിൽ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞ ഒരു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞ ഒരു കാര്യമാണ് എന്താ അത് എന്താ അദ്ദേഹം പറഞ്ഞത് ഷെയ്ഖുൽ ഇസ്ലാം നവാഖിദുൽ ഇസ്ലാമിൽ പറഞ്ഞ നവാഖിദുൽ ഇസ്ലാം എവിടെ അതിന്റെ നാഖിദു الناقد التاسع 9 من اعتقد ان بعض الناس لا يجب عليه اتباع النبي صلى الله عليه وسلم وانه يسعه الخروج عن شريعته صلى الله عليه وسلم كما وسع الخضر الخروج عن شريعه موسى فهو كافر اذا الاسلام نبرتو വിശ്വാസമാണ് من اعتقد ആരെങ്കിലും വിശ്വസിച്ചാൽ ان بعض الناس ജനങ്ങളിൽ ചില ആളുകൾ لا يجب عليه اتباع النبي صلى الله عليه وسلم അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റൽ ബാധ്യതയില്ല എന്ന് ഒരാൾ വിശ്വസിച്ചാൽ വഅന്നഹു യസഉലു ഖുറൂജു അൻ ശരീഅത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാം അതായത് അതൊന്നും അയാൾക്ക് ബാധകമല്ല എന്ന് അയാൾ വിശ്വസിച്ചാൽ എപ്രകാരം കമ വസഉൽ ഖദ്റൽ ഖുറൂജു അൻ ശരീഅത്തി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അൽ ഖദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് മൂസ നബിയുടെ ശരീഅത്ത് പിൻപറ്റൽ ബാധ്യതയില്ലായിരുന്നു എന്നതുപോലെ ഈ ഔലിയാക്കന്മാർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ദീന് പിൻപറ്റൽ ബാധ്യതയല്ല എന്ന് ആരെങ്കിലും വാദിച്ചാൽ ഫഹുവ കാഫിറൂൻ അവൻ ഇസ്ലാം എന്ന് പുറത്തായ മുസ്ലിം അല്ല അവൻ കാഫിറാണ് ഈ വാദം യഥാർത്ഥത്തിൽ സൂഫികളാണ് കൊണ്ടുവന്നത് അതിനവർ കൊണ്ടുവന്ന രീതിയാണിത് അവർ പറഞ്ഞു ദീൻ എന്ന് പറഞ്ഞാൽ ലുബും കുഷൂറുമാണ് ലുബ് എന്ന് പറഞ്ഞാൽ ക്യാമ്പ് കുഷൂർ എന്ന് പറഞ്ഞാൽ പുറന്തോട് ലുബ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അള്ളാഹിനെ കുറിച്ച് അറിയുക അള്ളാഹിനെ തിരിച്ചറിയുക അള്ളാഹിനെ മനസ്സിലാക്കുക അള്ളാഹിനെ കാണുക ഇതൊക്കെയാണ് ഖുശൂർ എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് ശരീഅത്തിലെ നിയമങ്ങളാണ് നിസ്കാരം നോമ്പ് സകാത്ത് ഹജ്ജ് പോലുള്ള കാര്യങ്ങൾ എന്നിട്ട് അവർ പറയും ഖുശൂറൊക്കെ സാധാരണക്കാർക്ക് ലുബ് ഞങ്ങൾക്കും ലുബ് തിരിച്ചറിഞ്ഞവർക്ക് ഖുശൂറിന്റെ ആവശ്യമില്ല കാമ്പ് കിട്ടിയോ പിന്നെ പുറന്തോടിയിട്ടിരിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഈ വാദം പറയുന്ന ആളുകൾ വഅമ്മമൻ വസല ഫലാ ഹാജത ലഹു ഇലൈഹാ ആർക്കെങ്കിലും വഅമ്മാമൻ വസല ഇവിടെ വസല എന്ന് പറഞ്ഞാൽ എത്തി എന്നാണ് ശരിക്കും എന്റെ അറബിയിൽ അർത്ഥം ഇവിടെ സൂഫികളുടെ അടുക്കൽ വസല എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് വസല ഇലൽ ഹഖീഖ ഔ വസല ഇലൽ യഖീൻ ദൃഢവിശ്വാസം ലഭിച്ചാൽ അതല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലായാൽ എന്താ ഈ പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാല് നമ്മുടെ സൂഫികളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഇവിടെയുള്ള സൂഫികള് ഉദാഹരണത്തിന് തരീഖത്തിന്റെ ആൾക്കാർ നിങ്ങളെ കണ്ടാൽ ചിലപ്പോൾ അവർ ചോദിക്കും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ പറയുന്നുണ്ട് അല്ലല്ലാതെ ഇലാഹില്ല എന്നാണ് അതിന്റെ അർത്ഥം ശരി നീ അള്ളാഹിനെ കണ്ടിട്ടുണ്ടോ ഇല്ല ആരും അള്ളാഹിനെ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെ നമ്മൾ സാക്ഷ്യം വഹിക്കും അപ്പൊ അവർ പറയും അള്ളാഹു സുബ്ഹാനഹു വതആലയെ കാണണമെങ്കിൽ ഞങ്ങളുടെ ഷെയ്ഖിന്റെ മുരീദാവണം ഷെയ്ഖിന്റെ മുരീദായി കഴിഞ്ഞാൽ അള്ളാഹുവിനും നിനക്കും ഇടയിലുള്ള മറ ഇല്ലാതെയാകും അവരുടെ അടുക്കൽ അതിന് തർത്തീബുണ്ട് എന്താ തർത്തീബ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന് ആദ്യത്തെ പടി എന്താണ് അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുക അത് സാധാരണക്കാരുടെ ഇബാദത്താണ് അതിനവർ പറയും ഇത് ഇബാദത്തു താജിർ കച്ചവടക്കാരന്റെ ഇബാദത്താണ് അള്ളാഹിന്റെ അടുക്കൽ സ്വർഗം കിട്ടണം എന്നതിന്റെ പേരിലുള്ള ഇബാദത്ത് അത് കച്ചവടക്കാരന്റെ ഇബാദത്താണ് അതിന് വിലയില്ല എന്നാൽ അമ്പിയാക്കന്മാരുടെ ഇബാദത്ത് എങ്ങനെയായിരുന്നു അള്ളാഹു സുബ്ഹാന തആല ഖുർആൻ പറഞ്ഞു വഖാനു യദഊനന റഗബൻ വറഹബ അമ്പിയാക്കന്മാർ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുത്തത് അള്ളാഹിനെ പേടിച്ചിട്ടും അള്ളാഹ്ക്ക് അള്ളാഹിനെ പേടിച്ചും അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടുമാണ് അള്ളാഹുവിന് അമ്പിയാക്കന്മാരെ ഇബാദത്ത് എടുത്തത്. ആ ഇബാദത്തിന് ഇവരെന്തു പറയും? അതെന്താണ്? ഇബാദത്തു താജിർ, കച്ചവടക്കാരന്റെ ഇബാദത്താണ് എന്ന് പറയും. രണ്ടാമത്തെ പടി, അത് സാധാരണക്കാരുടെ പടിയാണ്. രണ്ടാമത്തെ പടി മുരീദിന്റെ പടിയാണ്. മുരീദ് അതായത് ഷെയ്ഖിന്റെ കീഴിൽ നിൽക്കുന്ന ശിഷ്യൻ, അയാളുടെ അടുക്കൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിനുള്ള അർത്ഥം കുറച്ചുകൂടി മേലെയാണ്. അയാളുടെ ഉദ്ദേശം ലാ മഖ്സൂദ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ലക്ഷ്യമില്ല എന്നാണ്. അയാളുടെ ലക്ഷ്യം അള്ളാഹു ആണ്, അള്ളാഹനെ കണ്ടെത്തലാണ്. ഇനി ഷെയ്ഖിനൊരു ലക്ഷ്യമുണ്ട്. ഷെയ്ഖിന്റെ അർത്ഥം, ഷെയ്ഖിന്റെ അടുക്കൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം വേറെയാണ്. ആ അർത്ഥം എന്താണ്? ലാ മൗജൂദ ഇല്ലല്ലാ, അല്ലല്ലാതെ വേറൊന്നുമില്ല, ഇതെല്ലാം അല്ലയാണ്. അത് കുറച്ചുകൂടി കടന്നു കഴിഞ്ഞാൽ അവർ പിന്നെ എന്ത് പറയും? ലാ അന ഇല്ല അൻത, ഞാനല്ലാതെ നീ ഇല്ല. അതായത് ഞാനും നീ ഒന്നാണ്, ഞാനും അല്ലയാണ് നീ അല്ല. ആ ജാതി ഇബ്ലീസിന്റെ ഹഖീഖത്തിലേക്ക് എത്തിയ ഇബ്നു അറബിയാണ് പിന്നീട് എന്ത് പറഞ്ഞത്? ഫിറഔൻ മുഅ്മിനാണെന്ന് പറഞ്ഞത്. ഇബ്നു അറബി ഫിറഔൻ മുഅ്മിനാണെന്ന് വാദിച്ചാലാണ്. കാരണം എന്താ? ഫിറഔനും അല്ലയാണ്. അപ്പൊ ഫിറഔൻ എന്തിനെ ആരാധിച്ചു? അതും അള്ളാഹു ആണ്. ഫിറഔൻ ഞാൻ അള്ളാഹു ആണെന്ന് പറഞ്ഞാൽ അതും സത്യമാണ്. കാരണം ഫിറഔനാണ് അയാളുടെ കണക്കുകൂട്ടൽ ഏറ്റവും കൂടുതൽ ഹഖീഖത്ത് കിട്ടിയ ആൾ. കാരണം ഫിറഔന് മനസ്സിലായി ഞാൻ അല്ലയാണ്. ഫലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ്. ഇതാണ് സൂഫികളുടെ വാദം. അപ്പൊ ഈ വാദം, അതിനാണ് ഇദ്ദേഹം ഇവിടെ മറുപടി പറയുന്നത്. വദ്ദഅ അന്നഹ ലിൽ ആമ്മ വഅമ്മ മൻ വസല ഫലാ ഹാജത ലഹു ഇലൈഹ. അല്ലാഹു സുബ്ഹാനഹു വതആല, അവനും അല്ലാഹുവും തമ്മിൽ വ്യത്യാസമില്ല എന്ന ഹഖീഖ അതിലേക്ക് എത്തിച്ചേർന്നവൻ, അവന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. വഅന്നഹ ഹിജാബുൻ ലഹു, അവനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അല്ലാഹുവിൽ നിന്ന് മറയിടുന്ന കാര്യങ്ങളാണ്. വഹാഉലാഇ കമാ ഖാല അൽ ജുനൈദ് വഗൈറുഹു മിനൽ ആരിഫീൻ, ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അവരെ പറ്റി അവർ പറഞ്ഞു, വസലു, അവരെത്തിയിട്ടുണ്ട്, വലാഖിൻ ഇലാ സഖറിൻ, എത്തിയിട്ടുള്ളത് വേറെ എവിടെയാണ്? വേറൊരു സ്ഥലത്താണ്, സഖറിലാണ്. സഖർ എന്ന് പറഞ്ഞാൽ എന്താ? നരകം. നരകത്തിലാണ് അവരെത്തിയിട്ടുള്ളത്. എത്തിയിട്ടുണ്ട്, പക്ഷേ അതൊരിക്കലും ഹഖീഖത്തിലേക്കല്ല എന്ന് അവരെ പറ്റി ചില പണ്ഡിതന്മാർ മറുപടി പറഞ്ഞതായി കാണാം. വസലു വലാഖിൻ ഇലാ സഖറിൻ, സഖർ പറയുന്നത് നല്ലത്. അല്ല, ആ സഖറ എന്ന് പറയാം. കാരണം അത് എനിക്ക് തോന്നണതൊരു അല്ല, പിന്നെ പുറത്തേക്ക് തോന്നൊരു പദാണ് തോന്നുന്നത്. അല്ലാഹു അഅലം, ഞാൻ പറയാൻ സാധ്യതയുണ്ട്, ലാ സഖറ എന്ന് പറയാൻ സാധ്യതയുണ്ട്. വഹാദ മിൻ അഅദമി ഖിദാഇ ശൈത്താനി വഗുറൂരിഹി ലിഹാഉലാ, ശൈത്താന്റെ വഞ്ചനയിൽ അവന്റെ ചതിയിൽപ്പെട്ട ഏറ്റവും വലിയൊരു ചതിയാണിത്. لم يزل يتلاعب بهم حتى اخرجهم عن الاسلام, അവൻ ഇവരെയും കൊണ്ട് കളിച്ചുകൊണ്ടേയിരുന്നു എവിടം വരെ? അവരെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്നവരെ. ومنهم من يظن ان هذا العلم الباطن لا يتلقى من مشكات النبوه. അപ്പോൾ ഒരു വാദമാണ് ഈ പറഞ്ഞ പാരഗ്രാഫ് ഉണ്ടല്ലോ, അത് സൂഫികളുടെ ഒരു വാദമാണ്. അതായത് ഇൽമു എന്ന് പറഞ്ഞാൽ അത് അൽ ഇൽമുൽ ബാത്തിൻ വൽ ഇൽമുൽ ദാഹിർ എന്നാണ്. അൽ ഇൽമുൽ ബാത്തിൻ മാത്രം മതി, ഇൽമുൽ ദാഹിർ ആവശ്യമില്ല. ഇൽമു ദാഹിർ അള്ളാഹുവിൽ നിന്ന് മറയിടുന്ന ഹിജാബാണ്. ഇത് സൂഫികളുടെ ഒരു വിഭാഗത്തിന്റെ വാദമാണ്. ഇനി വേറൊരു വാദം, വമിൻഹും മൻ യദുന്നു അന്ന ഹാദൽ ഇൽമൽ ബാത്തിൻ ലാ യുതലഖ മിൻ മിഷ്കാതിൻ നബുവ്വ. ഇനി വേറെ കുറച്ച് ആളുകളുണ്ട്, അവരുടെ അടുക്കൽ അൽ ഇൽമുൽ ബാത്തിൻ, ഈ പറഞ്ഞ ആന്തരിക വിവരം അതല്ലെങ്കിൽ തിരിച്ചറിവ്, അത് ലാ യുതലഖ മിൻ മിഷ്കാതിൻ നബുവ്വ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശമാടത്തിൽ നിന്ന് അത് കിട്ടുകയില്ല. മിഷ്കാത്ത് എന്നാണ് വെളിച്ചം കത്തിക്കുന്ന ഒരു വിളക്കുമാടമില്ലേ, വിളക്കുമാടത്തിനാണ് മിഷ്കാത്ത് എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്താകുന്ന വിളക്കുമാടത്തിൽ നിന്ന് അത് ലഭിക്കാൻ സാധിക്കുകയില്ല. വല മിനൽ കിതാബി വസ്സുന്ന, കിതാബിൽ നിന്ന് സുന്നത്തിൽ അത് കിട്ടുകയില്ല. വഇന്നമാ യുതലഖ മിനൽ ഖവാതിരി വൽ ഇൽഹാമാതി വൽ കുശൂഫാത്. അതെവിടെ നിന്നാണ് ലഭിക്കുക? ഖവാതിർ, ഖവാതിർ എന്ന് പറഞ്ഞാൽ മനസ്സിൽ തോന്നുന്ന തോന്നലുകൾ. വൽ ഇൽഹാമാത്, ഇൽഹാമാത് എന്ന് പറഞ്ഞാൽ, ഇൽഹാം എന്ന് പറഞ്ഞാൽ ബോധനങ്ങൾ, മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്ന അള്ളിട്ട് കൊടുക്കുന്നു എന്ന് തോന്നുന്ന തോന്നലുകൾ. ചിലപ്പോൾ അള്ളായിരിക്കും, ചിലപ്പോൾ ഷെയ്ത്താനും ആയിരിക്കും. അല്ല, വഹീന്ന് പരിപൂർണ ഇൽഹാം എന്ന് പറയില്ല. വഹീന്റെ ഒരു ഇനമാണ് ഇൽഹാം, പക്ഷേ വഹി അല്ല പരിപൂർണമായിട്ടില്ല. വൽ കുഷൂഫാത്, കുഷൂഫാത്ത് എന്ന് പറഞ്ഞാൽ കഷ്ഫ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മറന്നീക്കപ്പെടുക. അങ്ങനെ ലഭിക്കുന്ന വിവരം. ഇതൊക്കെ സൂഫികൾക്ക് ശൈത്താൻ കൊണ്ടുകൊടുക്കുന്ന വിവരമാണ്. അവർ പലരും അള്ളാനെ കണ്ടു എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അവർ കണ്ടിട്ടുള്ളത് ശൈത്താനെയാണ്. കഷ്ഫ് എന്ന് അറിയില്ലേ, കഷ്ഫ് എന്നൊക്കെ പറയില്ലേ സൂഫികളുടെ അടുത്തിൽ കഷ്ഫ് എന്നുള്ള വർത്തമാനമാണുണ്ട്. കഷ്ഫ് തന്നെ ഇതാണ്, അള്ളാന്റെ അള്ളാന് കാണാതിരിക്കാനുള്ള മറുണ്ട് അവരുടെ വാദപ്രകാരം. അത് നീങ്ങി അല്ല, അത് വേറെ. ആ കഷ്ഫിന് ഭാഷാപരമായ അർത്ഥമുണ്ട്. സൂഫികളുടെ അടുക്കൽ ഒരു കഷ്ഫ് ഉണ്ട്. സൂഫികളുടെ കഷ്ഫ് എന്ന് പറഞ്ഞാല് അള്ളാഹുമായിട്ടുള്ള ഒരു മറുണ്ട്, അത് നീക്കപ്പെടില്ല. എന്നാൽ സാധാരണ അറബി ഭാഷയിൽ കഷ്ഫ് എന്ന് പറഞ്ഞാൽ മറ നീക്കുക എന്നാണ് അതിന്റെ അർത്ഥം. സൂഫികളുടെ അടുക്കൽ കഷ്ഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള മറ നീക്കല. ഇവിടെ കുഷൂഫാത്ത് എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള മറകൾ നീക്കലാണ്. ഇത് ഈ അടുത്ത് തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളും സംസാരിച്ചിരുന്നു. അപ്പോ കേരളത്തിലെ ഏതോ കൊല്ലം ഭാഗത്തുള്ള കുറച്ച് ആളുകൾ ഒരു തബ്ലീഗുകാരനെ ഒരു അമീറിന് കൊണ്ടുപോയിട്ട് ഈ പ്രസംഗം കൽപ്പിച്ചു കൊടുത്തു. അപ്പൊ ഇയാള് അവരോട് പറഞ്ഞു, അപ്പൊ ആ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിട്ട് സക്കരിയ അൽഖാൻതലവി തബ്ലീഗ് ജമാഅത്തിന്റെ സ്ഥാപക നേതാവാണ് അയാള്, അയാൾക്ക് വഹി കിട്ടുന്നുണ്ട് എന്ന് അയാൾ പറയുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സംസാരത്തിനിടയിൽ അങ്ങനെ വാക്ക് വന്നിരുന്നു. അപ്പൊ ഇയാൾ ഇതിനെ നിഷേധിച്ചു, ശക്തമായി നിഷേധിച്ചിട്ട് പറഞ്ഞു സക്കരിയ അൽഖാൻതലവി വഹി കിട്ടുന്നെന്ന് ആരാ പറഞ്ഞത്, അങ്ങനെ ആരും വാദിച്ചിട്ടില്ല, അത് ഞങ്ങളുടെ മേൽ കട്ടിച്ചമച്ച കളവാണെന്ന് പറഞ്ഞു. അപ്പോ അതിനുള്ള തെളിവുകൾ അവരുടെ പുസ്തകങ്ങളിൽ തന്നെയുണ്ട്. അയാൾ പറയാറുണ്ടായിരുന്നു തബ്ലീഗ് ജമാഅത്ത് എന്നത് സ്ഥാപിക്കാനുള്ള അയാളുടെ കാരണമായി, അതിനുള്ള കാരണമായിട്ട് അയാൾ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇത് അള്ളാഹു എന്നോട് പറഞ്ഞ കാര്യമാണ്, അള്ളാഹ് എനിക്കന്ന് ഇൽഹാമാണ്, അള്ളാഹു എന്നോട് കൽപ്പിച്ചാണ്, റസൂലുള്ള കൽപ്പിച്ചാണ്, പലതവണ അയാൾ പറഞ്ഞിട്ടുണ്ട്. അത് അയാളുടെ പുസ്തകങ്ങളിൽ നിന്നും മറ്റുമൊക്കെ നമ്മുടെ എടുത്ത് കാണിച്ചു കൊടുത്തു, അറബിയിൽ വായിച്ചു കൊടുത്തു. അപ്പോൾ ഇയാൾ പറഞ്ഞു ഇത് ഇൽഹാമാണ്, ഇൽഹാമ് ദലീലാണ്, ഇൽഹാമ് തെളിവാണ്, ദലീലാണ്, സൂഫികളുടെ അടുക്കൽ ഇൽഹാമ് ദലീലാണ്. ഞാൻ പറഞ്ഞത് തബ്ലീഗ് ജമാഅത്തും സൂഫികളും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്ന് തെളിവാണിത്. ഇതുവരെ കേരളത്തിലെ തബ്ലീഗ് ജമാഅത്തിന് ഇത്ര ബന്ധമുണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടില്ലായിരുന്നു, പക്ഷേ അത് വ്യക്തമായി. അയാൾ പറഞ്ഞു ഇൽഹാം ദലീലാണ്, ഇൽഹാം തെളിവാണ്, കാരണം അത് വഹയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തബ്ലീഗ് ജമാഅത്ത് അള്ളാഹുവിന്റെ വഹയി കൊണ്ടുണ്ടായതാണ്. ശരി, അപ്പൊ അതിനുള്ള മറുപടി എന്താണ്? അള്ളാഹുന്റെ വഹയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, മുസ്ലിങ്ങൾ എല്ലാവരും പിൻപറ്റണം. അപ്പൊ തബ്ലീഗ് ജമാഅത്തിൽ പിൻപറ്റാത്തവനൊക്കെ വഹയി സ്വീകരിക്കാത്തവനാണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ അവൻ കാഫിറാന്ന് പറയേണ്ടി വരും. ഫലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് വഇന്ന ലില്ലാഹി വഇന്ന ഇലൈഹി റാജിഊൻ. എന്ത് വലിയ അപകടമാണ് ഈ പറയുന്നത്! ഇവിടെയുള്ള തബ്ലീഗ് ജമാഅത്ത് യഥാർത്ഥത്തിൽ പച്ച സൂഫികളാണ്. സക്കരിയ സലാഹി പറയാറുള്ളത് പോലെ ഹഫളഹുല്ലാഹു വഫഖഹു ഇസ്തിരിട്ട ഖുറാഫികൾ എന്ന് പറയാറുണ്ട്. അതായത് പുറമേക്ക് കാണുമ്പോൾ എന്താണ്, മുഅഹ്ദീങ്ങളാണ്, പക്ഷെ അവർ യഥാർത്ഥത്തിൽ അവരുടെ അസൽ അവരുടെ ഹഖീഖ ഖുറാഫത്താണ്. മാത്രമല്ല സൂഫികളുടെ കൂട്ടത്തിൽ കുറച്ചുകൂടി ബലാലത്തിലേക്ക് അടുത്തു നിൽക്കുന്ന ആളുകളാണ് അവർ. അവരുടെ സലാമുകൾ അവരുടെ വിനയമോ നിങ്ങൾ ഒരിക്കലും വഞ്ചിക്കാൻ പാടില്ല. കണ്ടു കഴിഞ്ഞാൽ വളരെ നല്ല സംസാരം, കൈ ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുള്ളൂ, കൈ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കൈ വിടില്ല, അസ്സലാമു അലൈക്കും, ഇസ്ലാം, വളരെ മാന്യമായ സംഭാഷണം. നിങ്ങൾക്ക് അവരുടെ ഹഖീഖ തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ അവരുടെ ആദർശത്തെ തിരിച്ചാൽ നോക്ക്. തബ്ലീഗ് ജമാഅത്ത് ആദ്യമായി പറയാറുള്ള ഞങ്ങൾക്കാണ് ഖുലുക്കുള്ളത്, ഞങ്ങൾക്കാണ് സ്വഭാവമുള്ളത്, മുജാഹിദുകൾക്കൊന്നും സ്വഭാവമില്ല എന്നാ. ഒരു മുജാഹിദ് എന്ന് ഉദ്ദേശിക്കുന്നത് തൗഹീദുള്ള ആൾക്കാരെയാണ്. അല്ലെങ്കിൽ സലഫികളെ പറ്റി അവർ പറയാറുള്ള ഒന്നാമത്തെ വർത്തമാനം, തബ്ലീഗ് ജമാഅത്ത് പറയാറുള്ള ഒന്നാമത്തെ കാര്യം, അവർക്ക് തൗഹീദ് ഉണ്ട് പക്ഷെ അവർക്ക് സ്വഭാവമില്ല. ഞങ്ങൾക്ക് തൗഹീദുമുണ്ട് സ്വഭാവമുണ്ട്. നിങ്ങൾക്ക് അവരുടെ ശരിക്കുള്ള സ്വഭാവം ശരിക്കും അറിയണോ, തബ്ലീഗ് ജമാഅത്തിന്റെ വിഷയത്തിൽ വന്ന പണ്ഡിതന്മാരുടെ മറുപടി നിങ്ങൾ അവരോട് പറയും. പലതവണ പരീക്ഷിച്ചറിഞ്ഞാണിത്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് കാണാൻ പറ്റും തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകളുടെ ശരിയായ സ്വഭാവം നിങ്ങൾക്ക് പുറമേക്ക് കാണാൻ പറ്റും. ഇമാം അഹമ്മദ് പറഞ്ഞു ഷൈത്താൻ യതകല്ലമു അലാ ലിസാനി, ഷെയ്ത്താൻ അവന്റെ നാവിൽ നിന്ന് സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നും. എത്രയോ തവണ അഖ്ലാഖൊക്കെ ഏതാ പറയുക, സുന്നികൾ പോലും കാണിക്കാത്ത സ്വഭാവം ചിലപ്പോ തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് എപ്പോഴാണ്? അവരെ ദലാലത്ത് നിങ്ങൾ പുറത്തേക്ക് കാണിക്കണം. പല ആളുകളും എന്തെയില്ല, അവരെ നല്ല സ്വഭാവം കാണുമ്പോൾ അതിങ്ങി പേതായാലും വെടക്കാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവരെ എതിർക്കൂല. അപ്പൊ അവർക്കും കുഴപ്പമില്ല, നമുക്കും കുഴപ്പമില്ല. അവരും നമ്മളെ കൈ പിടിക്കും, നമ്മളും അവരെ കൈ പിടിക്കും. അപ്പൊ അവർക്ക് പ്രയാസമില്ല. തബ്ലീഗ് ജമാഅത്തിന്റെ ശരിയായ സ്വഭാവം നിങ്ങൾക്ക് തിരിച്ചറിയാം. നിങ്ങൾ അവരെ എതിർക്കണം, നിങ്ങൾ അവരുടെ അടുത്തുള്ള ദലാലത്തുകൾ ചൂണ്ടിക്കാണിക്കണം. അവരെ തനി നിറങ്ങൾക്ക് ശരിക്കും പുറത്തേക്ക് കാണാൻ പറ്റും. പലതവണ അവർ അഹ്ലാഖ് എന്ന് വാദിക്കുന്ന ഈ കാര്യം പല, അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹിനോട് നല്ല ഖുലുഖ് കാണിക്കാത്തവൻ സാധാരണക്കാരോട് എങ്ങനെ നല്ല ഖുലുഖ് കാണിക്കാൻ. അള്ളാഹുമായിട്ടുള്ള അവരുടെ സ്വഭാവം തനി മോശം. അള്ളാഹു സുബ്ഹാന തആലക്കുള്ള ഇബാദത്ത് അത് തോന്നിയവന് കൊടുത്താൽ അവർക്ക് കുഴപ്പമില്ല. അവർക്ക് അവരൊക്കെ സഹോദരങ്ങളും സഹോദരിമാരുമാണ്. ജാറോ എത്ര ഉയരത്തി കെട്ടിപ്പൊക്കിയാലും അവർക്ക് പ്രശ്നമില്ല. അള്ളാഹിനായിട്ടുള്ള സ്വഭാവം നന്നാക്കാത്തവൻ എങ്ങനെയാണ് സാധാരണക്കാരായിട്ട് നല്ല സ്വഭാവത്തിൽ പെരുമാറാൻ പറ്റുക? അതൊരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇമാം അഹമ്മദ് അൽ ഹാരിസ് അൽ മുഖാസിബി എന്ന വ്യക്തിയെ കുറിച്ച് പറഞ്ഞതായി കാണാം, അവന്റെ താഴ്ത്തിയ തല നിന്നെ ഒരിക്കലും വഞ്ചിക്കാൻ പാടില്ല. കാരണം വിനയം കാരണം താഴ്ത്തിയിട്ടാണ് എപ്പോ നോക്കിയാലും ഇരിക്കുന്നത്. ആ തല കണ്ട് നീ വഞ്ചിതനാകരുത്. അത് അവൻ ആളുകളെ ബിദഅത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി താഴ്ത്തിക്കുന്ന തലയാണ്. അത് പല ബിദഅത്തുകാരുടെ കാര്യത്തിലും വളരെ കൃത്യമാണ്, പ്രത്യേകിച്ച് തബ്ലീഗ് ജമാഅത്തിന്റെ കാര്യത്തിൽ. തബ്ലീഗ് ജമാഅത്ത് അവരുടെ വൃത്തികെട്ട വാദങ്ങൾ, അവരുടെ ഏറ്റവും പഴച്ച വാദങ്ങൾ, അവരുടെ തനി സൂഫി ചിന്താഗതികൾ, വഹ്ദത്തുൽ വുജൂദിന്റെയും അല്ല ഈ കാണുന്ന ലോകം മുഴുവൻ അല്ലയാണ് എന്ന് വിശ്വസിക്കുന്ന അവരുടെ മ്ലേച്ഛമായ ചിന്താഗതികൾ, ചിലതൊക്കെ നിരീശ്വരവാദികളെക്കാൾ മോശമായ ചിന്താഗതികളാണ്. ആ ചിന്താഗതികൾക്ക് അവർ മറപിടിക്കുന്നത് അവരുടെ സ്വഭാവം കൊണ്ടാണ്. ആ സ്വഭാവം നിങ്ങൾക്ക് മറ നീക്കി കാണണോ, നിങ്ങൾക്ക് അവരുടെ സ്വഭാവം മറ നീക്കി കാണണോ, നിങ്ങൾ അവരുടെ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. ഇന്ന ഇന്ന കാര്യങ്ങൾ തബ്ലീഗ് ജമാഅത്തിന്റെ അടുത്ത് പ്രശ്നമുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ തിരുത്തുന്നില്ല? അത് ചോദിച്ചാൽ നിങ്ങൾക്ക് കാണാൻ അവരുടെ ശരിയായ സ്വഭാവം തന്നെ. തബ്ലീഗ് ജമാഅത്ത് എന്നും അവരുടെ മുഖംമൂടി അടിഞ്ഞിട്ട് ആൾക്കാർ മുന്നിൽ പ്രത്യക്ഷപ്പെടാറുള്ളൂ. പലതവണ, എത്ര തവണ എന്നറിയോ, അൽ ഉസൂലു സിത്ത എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരു തബ്ലീഗുകാരൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പൊ ആ ഉസൂലു സിത്തയിലുള്ളത് ഒന്ന്, ഒരു കാര്യം ഖുലുഖാണ്, സ്വഭാവം നന്നാക്കണം എന്നുള്ളത്. പിന്നെ അവർ ജമാഅത്തിന് ക്ഷണിച്ചു, അങ്ങനെ പല കാര്യങ്ങൾ സംസാരിച്ചപ്പോ അവരുടെ ബിദഅത്തുകളെ കുറിച്ച് സൂചിപ്പിച്ചു. അല്ലാഹു മുസ്തആൻ, ഒരു യാത്രയിലായിരുന്നു, ഒരു ട്രെയിനിലായിരുന്നു ഇരുന്ന് സംസാരിച്ചത്. ട്രെയിനിലുള്ള ആളുകൾ ശ്രദ്ധിക്കുന്നുള്ള പോലെ അയാൾ പരിഗണിച്ചില്ല. ഈ ഖുലുഖൊക്കെ പറഞ്ഞ ആള് ആകെ ദേഷ്യം പിടിച്ച് കള്ളവിളകി ആകെ ഹാലായി. ഷാനി ഇയാളെ ഒന്ന് നിർത്താനാണ് നമ്മൾ പ്രയാസപ്പെട്ടത്. അതിനും അത് എത്രയോ തവണ ഇത് അനുഭവത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഖദീബും കളവും ദലാലത്തുകളും ഒക്കെ അവർ നിങ്ങൾക്ക് പുറത്ത് കാണണോ, തബ്ലീഗ് ജമാഅത്തിന്റെ പ്രശ്നങ്ങൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയ പുസ്തകമാണ് ഹമൂദ് അത്തുവൈജിയുടെ പുസ്തകം. അദ്ദേഹത്തെ റഹ്മഅള്ള, അദ്ദേഹത്തിന്റെ തബ്ലീഗ് ജമാഅത്തിന്റെ വിഷയത്തിൽ നല്ലൊരു റദ്ദുണ്ട്, റദ്ദുൽ ബലീഗ് ഫി ജമാഅത്തി തബ്ലീഗ് എന്ന പുസ്തകത്തിന്റെ പേര്, റദ്ദുൽ ബലീഗ് ഫി ജമാഅത്തി തബ്ലീഗ്. പുസ്തകം നിങ്ങൾ വായിക്കണം, തബ്ലീഗ് ജമാഅത്തിന്റെ വിഷയത്തിൽ നല്ല പുസ്തകമാണ്. തബ്ലീഗ ജമാഅത്ത് എന്താണെന്ന് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പലരും എന്താ ചെയ്യുന്ന വെച്ചാൽ അവരുടെ സ്വഭാവം കണ്ടിട്ട് അവരെ പറ്റി മിണ്ടാതിരിക്കും, അതാണ്. പക്ഷെ ഇവിടെ നോക്കൂ, അപ്പൊ ഞാൻ ഇൽഹാമിനെ കുറിച്ച് പറഞ്ഞപ്പോ തബ്ലീഗിനെ കുറിച്ച്, തബ്ലീഗ ജമാഅത്തിന്റെ സ്ഥാപനം തന്നെ യഥാർത്ഥത്തിൽ അയാൾ പറഞ്ഞത് സഖറിയ അൽ ഖാൻതലവി പറഞ്ഞതായി കാണാം. അത് ഞാൻ സ്ഥാപിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആല എന്നുള്ള കൽപ്പനയുടെ പേരിലാണ്. ഏതുവരെ? സഖറിയ അൽ ഖാൻതലവിയുടെ ശിഷ്യന്മാർ അയാളൊരു തീരുമാനം പറഞ്ഞാൽ അതിന് എതിരായിട്ടൊരു തീരുമാനം പറയുകയോ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയോ ചെയ്യാറില്ലായിരുന്നു. ഉദാഹരണത്തിന് ഉസ്താദ് ഒരു തീരുമാനം പറഞ്ഞു എന്ന് വിചാരിച്ചു. അപ്പൊ ഉസ്താദിനോട് പറയണം, ഇങ്ങനെ ഒരു ചെയ്തുകൂടെ, ഇങ്ങനെ ആക്കിക്കൂടെ എന്ന് ഉസ്താദിനോട് മറുപടി ഉസ്താദ് പറയണേ പറ്റൂല എന്ന് പറഞ്ഞ പിന്നെ രണ്ടാമതൊരിക്കൽ കൂടി തീരുമാനം പറയില്ല. കാരണം എന്താ? തബ്ലീഗ് ജമാഅത്തിന്റെ സ്ഥാപകന് ഇൽഹാം ഉണ്ടായിരുന്നു എന്നായിരുന്നു അവരുടെ വിശ്വാസം. തബ്ലീഗ് ജമാഅത്തിന്റെ സ്ഥാപകൻ അള്ളാഹിന്റെ തീരുമാനം അനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോകണമെന്ന് അവർ വിശ്വസിച്ചത്. ഈ ഒരു കാര്യം മതി തബ്ലീഗ് ജമാഅത്ത് എന്ന സ്ഥാപനം ഒരിക്കലും അള്ളാഹുവിന്റെ ദീനിൽ അനുവദനീയമായ കാര്യമില്ലെന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് സലഫി ഉലമാക്കൾ അവരെ 72 കക്ഷികൾ ഒന്നായിട്ടാണ് എണ്ണിയത്, നരകത്തിൽ പോകുന്ന കക്ഷികൾ ഒന്നായിട്ട്. ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് അൽബാനി, ഇങ്ങനെ പല പണ്ഡിതന്മാരും തബ്ലീഗ് ജമാഅത്ത് 72 കക്ഷികൾ ഒന്നാണെന്ന് എണ്ണിയിട്ടുണ്ട്. ഇബ്നു ബാസ് റഹ്മഹുള്ളാ അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ ഒന്നിൽ തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, തബ്ലീഗ് ജമാഅത്തിന്റെ വിഷയത്തിൽ ഞാൻ സംസാരിച്ച എല്ലാ കാര്യങ്ങളും നീ ക്രോഡീകരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എല്ലാം ക്രോഡീകരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അവസാനം അദ്ദേഹം പറഞ്ഞ ഫത്വ, തബ്ലീഗ് ജമാഅത്ത് 72 കക്ഷികൾ ഒന്നാണ് എന്ന് പറഞ്ഞ ഫത്വ, അത് അദ്ദേഹം മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ അദ്ദേഹം കയ്യിലെടുത്തുകൊണ്ട് കീറിക്കളഞ്ഞതായി അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒബിഹാദ് അക്കൂൾ, ഇതാണ് എന്റെ അഭിപ്രായം. ഞാൻ വിഷയത്തിനിടയിൽ ചെറുതായി തെന്നി പോയിട്ടുണ്ടെങ്കിൽ കൂടി ഞാൻ സൂചിപ്പിക്കാൻ, കാരണം തബ്ലീഗ് ജമാഅത്തിന്റെ വിഷയം പല ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് സംഭവിക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഈ സന്ദർഭത്തെ ഓർമ്മപ്പെടുത്തിയത്. ഇവരുടെ വാദം ഈ പറഞ്ഞ ഇൽമൊക്കെ നേടണമെങ്കിൽ അതിന് കുഷൂഫ് വേണം, അതിന് ഇൽഹാം വേണം, അതിന് ഖവാത്തിറുകൾ വേണമെന്നാണ്. പരിപൂർണമായ ഇസ്ലാമിനെ കുറിച്ച് അവർ ഈ വാദത്തിലൂടെ ചീത്ത വിചാരം, മോശം വിചാരം കൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അള്ളാഹിന്റെ ദീന് അള്ള പൂർത്തീകരിച്ചെന്ന് ഖുർആനിൽ കാണുന്നു. പക്ഷെ അവർ പറയുന്നു ദീൻ ഒരിക്കലും ഖുർആനും സുന്നത്തും മനസ്സിലാക്കാൻ സാധിക്കില്ല, മറിച്ച് അതിന് ഇൽഹാം വേണം, അതിന് തോന്നലുകൾ, ഷെയ്ഖിന്റെ അടുത്തുള്ള ലക്ഷ്യങ്ങൾ, നിർദ്ദേശങ്ങളും ഇല്ലാതെ ഇത് നേടിയെടുക്കാൻ പറ്റില്ല എന്നവർ പറഞ്ഞു. അള്ളാഹിന്റെ ദീനിനെ യഥാർത്ഥത്തിൽ ആക്ഷേപിക്കലാണ്. كما قال الامام مالك بن انس رحمه الله حيث قال من ابتدع في الاسلام بدعه يراها حسنه فقد زعم ان محمد صلى الله عليه وسلم خان الرساله. ആരെങ്കിലും ഇസ്ലാമിൽ പുതിയൊരു ബിദഅത്ത് കൊണ്ടുവരികയും അത് നല്ലതാണെന്ന് പറയുകയും ചെയ്താൽ അവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൽ അദ്ദേഹത്തിന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. حيث ظنوا انها لم تاتي بهذا العلم النافع الذي يوجب صلاح القلوب وقربها من علام الغيوب. അവരുടെ ഈ വാദത്തിലൂടെ എന്താണ് സംഭവിച്ചത്? حيث ظنوا അവർ വിചാരിക്കുന്നു അന്നഹ ലം തഅതി ബിഹാദൽ ഇൽമിൻ നാഫിഉ, ഇസ്ലാമിക ശരീഅത്ത് അവരീ പറയുന്ന ഉപകാരപ്രദമായ ഇൽമു കൊണ്ടുവന്നിട്ടില്ല എന്നാണ് അവർ വാദിക്കുന്നത്. ആ ഇൽമിന്റെ പ്രത്യേകത എന്താണ്? അല്ലദി യൂജിബു സലാഹൽ ഖുലൂബി വഖുർബഹ മിൻ അല്ലാമിൽ ഗുയൂബ്. ആ ഇൽമാകുന്നു ഹൃദയത്തെ നന്നാക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാമുൽ ഗുയൂബ് എന്നാണ് അള്ളാഹുവാണ്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന, ഹൃദയത്തെ നന്നാക്കുന്ന ഈ ഇൽമ് കിതാബിലും സുന്നത്തിലും ഇല്ല എന്നാണ് അവരുടെ വാദത്തിന്റെ ചുരുക്കം. കാരണം അവർ പറയുന്നത് എന്താ, നിങ്ങൾക്ക് അള്ളാഹിനെ പേടി വേണോ? അതിന് കിതാബും സുന്നത്തും ഹലാലും ഹറാമും പഠിച്ചുകൊണ്ട് കാര്യമില്ല, മറിച്ച് എന്താ പഠിക്കേണ്ടത്? ഷെയ്ഖിന്റെ അടുത്ത് നിന്നുള്ള അല്ല ഇൽമുൽ ബാത്തിന് പഠിക്കണം. ഷെയ്ഖിന്റെ അവിടെ നിന്നാണ് ഈ ഇൽമു കിട്ടിയത്? അത് കഷ്ഫിൽ നിന്നാണ്, അത് ഇൽഹാമിൽ നിന്നാണ്. അതില്ലാതെ നിങ്ങൾക്ക് ഇതൊന്നും നേടാൻ പറ്റൂല. തബ്ലീഗ് ജമാഅത്തിന്റെ ക്ലാസ്സിന് പോയാലും ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഖുർആനും ഹദീസും അല്ല, മറിച്ച് കുറെ കഥകൾ, കുറെ സ്വപ്നങ്ങൾ, ഇതാണ് അവരുടെ അടിസ്ഥാനം. ഷെയ്ഖുൽ ഹദീസ് എന്നാണ് ജക്കരിയ കാന്തലിവിനെ വിശേഷിപ്പിക്കാറുള്ളത്. ഇദ്ദേഹം എഴുതിയ ഫളായിൽ അഅ്മാൽ എന്ന പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കുക, വായിക്കാതിരിക്കണം ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ അതിനുള്ള റുദൂദുകൾ വായിക്കുക. അനേകം ദഈഫായ ഹദീസുകൾ കൊണ്ട്, അല്ല മൗദൂആയ ഹദീസുകൾ കൊണ്ട്, കെട്ടിച്ചമക്കട്ട ഹദീസുകൾ കൊണ്ട് നിറഞ്ഞ സാധനമാണ്. ചില ഹദീസ് മൗദൂന്നും കൂടി പറയാമല്ല, അതിന് സനദന്നെ ഇല്ലാത്ത ഹദീസ്, ആ ജാതി ഹദീസുകൾ വരയിലുണ്ട്. പക്ഷെ എന്നാലും അവർ ഷെയ്ഖിനെ അവർ വിളിക്കാറുള്ള ഷെയ്ഖുൽ ഹദീസ് എന്നാണ്. അല്ലാഹു മുസ്താൻ. ഈ പറഞ്ഞ, നേരത്തെ ഞാൻ പറഞ്ഞ അമീർ, തബ്ലീഗ് ജമാഅത്തിന്റെ അമീർ പറഞ്ഞത്, അവരുടെ വാദത്തിന്റെ അബദ്ധം നോക്കൂ നിങ്ങൾ. ജക്കറിയ കാന്തലുവിനെ വിമർശിക്കാൻ ഹദീസിന്റെ പണ്ഡിതന്മാർക്ക് എന്താ അവകാശം? അദ്ദേഹം സനദുള്ളയാളാണ്, റസൂലുള്ളയിൽ വരെ അദ്ദേഹം സനദുള്ളയാളാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇസ്ലാമിൽ ലൈഫായ ഹദീസ് എന്ന് പറഞ്ഞ സാധനം തന്നെ ഉണ്ടാവില്ല. ലൈഫായ ഹദീസിലൊക്കെ സനദിലുള്ള ആരാണ്? ലൈഫായ ആൾക്കാരാണ്. ഒരു ഹദീസ് ലൈഫാന്ന് എന്തുകൊണ്ടാണ്? അതിൽ ലൈഫായ ആളുകളുണ്ടാണ്. അയാൾ ശരി, അയാൾ ആ സനദിലുണ്ട് എന്നതുകൊണ്ട് അയാൾ ഷെയ്ഖുൽ അക്ബർ ആവും? ഒരിക്കലും ആവില്ല. അല്ലാഹു മുസ്താൻ. തബ്ലീഗ് ജമാഅത്തും ഹദീസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ അത് വേണമെങ്കിൽ തമാശക്ക് ധാരാളമുള്ള വകുപ്പാണ്. ഇവിടെ അഹ്ലെ ഹദീസിന്റെ നാട് കേരളത്തിന് പുറത്ത് തബ്ലീഗ് ജമാഅത്തിന്റെ ഒരു അമീർ പറഞ്ഞതായിട്ട് എന്റെ ഉസ്താദ് ഒരിക്കൽ പറഞ്ഞതാണ്. അയാൾ പറഞ്ഞത്രേ, ഹദീസ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ ലൈഫ് ഉണ്ടാവില്ല. കാരണം എന്താണ്? അയാൾ പറഞ്ഞു, ഹദീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ താരീഫ് എന്താണ്? മൗദീഫ ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചേർക്കപ്പെട്ടതാണ് ഹദീസ്. റസൂലുള്ളാഹിയിലേക്ക് ചേർക്കപ്പെട്ട ഒരു കാര്യത്തിൽ എങ്ങനെ കളവുണ്ടാവുക? അപ്പൊ ഹദീസ് എന്ന് പറഞ്ഞാൽ പിന്നെ അതൊക്കെ സഹീഹാണ്. ഇതാണ് അയാളുടെ വാദം. അയാളൊക്കെ എന്താ പറയാ, പിന്നെ അറബിയിൽ ഒരു ചൊല്ലുണ്ട്, ഇൻകുന്ത ലാ തദ്രി ഫതിൽക മുസീബതുൻ وإن كنت لا تدري فتلك مصيبة وإن كنت تدري فالمصيبة أعظم. أنا كاريين لنجل هذين المصيبتان. നിനക്ക് അറിഞ്ഞിട്ടാണ് ഈ ജാതി വരാലത്ത് നീ പറയണമെങ്കിൽ അത് അതിനെക്കാട്ടി വലിയ മുസീബത്ത്. രണ്ടാണെങ്കിലും തബ്ലീഗ് ജമാഅത്തിന്റെ വാദം തീർത്തും അബദ്ധമാണ്. വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. വഔജബ ലഹും الاعراض عما جاء به الرسول صلى الله عليه وسلم في هذا الباب بالكليه. ഈ വാദം അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ കിതാബിൽ നിന്നും റസൂലിന്റെ സുന്നത്തിൽ നിന്നും അകലുന്നതിന് അനിവാര്യമായി. ഈ വാദം കൊണ്ടാണ് അവർ ഇത്രമാത്രം അല്ലാഹുവിന്റെ കിതാബിൽ നിന്നും റസൂലിന്റെ സുന്നത്തിൽ അകന്നു പോയത്. വത്തകല്ലും ഫീഹി മുജറദിൽ ആറായി വൽ ഖവാതിർ, അല്ലാഹുവിന്റെ കിതാബ് റസൂലിന്റെ സുന്നത്തിലും തന്റെ തോന്നലുകൾക്കും തന്റെ അഭിപ്രായങ്ങൾക്കും അനുസരിച്ച് സംസാരിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് ഈ വാദമാണ്. ഫദല്ലു അദല്ലു, അവർ സ്വയം വഴിപേടിലാവുകയും മറ്റുള്ളവരെ വഴിപേടിപ്പിക്കുകയും ചെയ്തു. فظهر بهذا ان اكمل العلماء وافضلهم ابي പറഞ്ഞതിൽ നിന്ന് ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഉലമാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും പരിപൂർണരായവർ ഏറ്റവും ശ്രേഷ്ഠരായവർ. العلماء بالله وبامره الذين جمعوا بين العلمين وتلقوهما معا من الوحيين اعني الكتاب والسنه. ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി, അല്ലാഹുവിനെ കുറിച്ചും അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ചുമുള്ള അറിവ് ഒരുമിപ്പിച്ച ആളുകൾ അവരാണ് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരിൽ പരിപൂർണരായ ആളുകൾ. وعرضوا كلام الناس في العلمين معا على ما جاء في الكتاب والسنه. കിതാബിലും സുന്നത്തിലും വന്ന ഈ രണ്ട് ഇൽമുകളുടെ അടിസ്ഥാനത്തിൽ അവർ ജനങ്ങളുടെ വർത്തമാനങ്ങളെ പരിഗണിച്ചു. ജനങ്ങളുടെ വർത്തമാനങ്ങൾ സ്വീകരിക്കാനും തള്ളാനുമുള്ള അവരുടെ അടിസ്ഥാനം എന്താണ്? കിതാബും സുന്നത്തുമാണ്. فما وافق قبلوه وما خالف ردوه. كتابنا وسنتنا يوجد اور سيغريچو ادن ادرايد اور تلي. وهؤلاء خلاصه الخلق. ഇവരാണ് യഥാർത്ഥത്തിൽ സൃഷ്ടികളിലെ ഏറ്റവും നല്ല ആളുകൾ. ഖുലാസത്തുൽ ഖൽഖ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രത്യേകക്കാർ, അവരുടെ ഏറ്റവും നല്ലവർ. وهم افضل الناس بعد الرسل. റസൂലുകൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠർ അവരാണ്. وهم خلفاء الرسل حقا. അവരാണ് റസൂലിന്റെ പിൻഗാമികൾ യഥാർത്ഥത്തിൽ. وهؤلاء كثير في الصحابه. സഹാബികളിൽ ഇവർ ധാരാളമുണ്ട്. കൽ ഖുലഫാഇൽ അർബഅ, നാല് ഖലീഫമാരെ പോലെ. വമുആദ് വഅബി ദർദാ വസൽമാൻ വഇബ്നു മസ്ഊദ് വഇബ്നു ഉമർ വഇബ്നു അബ്ബാസ് വഗൈരിഹിം. അവരൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വകദാലിക ഫീമൻ ബഅദഹും, അതേപോലെ തന്നെ സഹാബികൾക്ക് ശേഷമുള്ളവരിലും അത്തരക്കാർ ധാരാളമുണ്ട്. കൽ ഹസനിൽ ബസറി വസഈദ് ഇബ്നു മുസയ്യിബ് വഅതാ ഇബ്നു സായിബ് വതാവൂസ് വമുജാഹിദ് വസഈദ് ഇബ്നു ജുബൈർ وابراهيم النخعي ويحيى بن ابي كثير. ഈ പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ അതിന് ഉദാഹരണമാണ്. وفيما ഒരുക تابعيങ്ങളാണ്. وفيما بعدهم كالثوري كسفيان الثوري ولوزاعي واحمد بن حنبل وغيرهم من العلماء الربانيين. ഇവരൊക്കെ അതിൽപ്പെട്ട ആളുകളാണ്. وقد سماهم علي بن ابي طالب رضي الله عنه العلماء الربانيين. ഇവരെ കുറിച്ചാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അൽ ഉലമാ റബ്ബാനിയീൻ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ഉലമാ റബ്ബാനിയീൻ ഇവരൊക്കെയാണ്. യുഷീറു ഇലാ അന്നഹും റബ്ബാനിയൂന അൽ മംദൂഹൂന ഫീ ഗൈരി മൗദിഇൻ മിൻ കിതാബില്ലാഹി അസ്സ വജൽ. അല്ലാഹുവിന്റെ കിതാബിൽ പ്രശംസിക്കപ്പെട്ട അറബ്ബാനികൾ ഇവരാകുന്നു എന്നാണ് ഈ വാക്കുകൾ കൊണ്ട് അലി ഇബ്നു അബി ത്വാലിബ് ഉദ്ദേശിക്കുന്നത്. ഫഖാല അലി ഇബ്നു അബി ത്വാലിബ് പറഞ്ഞു, അന്നാസു സലാസ, ജനങ്ങൾ മൂന്ന് രൂപത്തിലാണ്. ആലിമുൻ റബ്ബാനി, ഒന്ന് റബ്ബാനിയായ പണ്ഡിതൻ. വമുതഅല്ലിമുൻ അലാ സബീലി നജാത്ത്, സിറാത്തുൽ മുസ്തഖീമിലൂടെ ദീനു പഠിക്കുന്ന, ശരിയായ വഴിയിലൂടെ ദീനു പഠിക്കുന്ന മതവിദ്യാർത്ഥി. വഹമജുൻ റിആ, ഹമജ് എന്ന് പറഞ്ഞാൽ റുദ്ദാലുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും തരം താഴ്ന്ന ആൾക്കാർ. വഹമജുൻ റിആ, എവിടേക്കും തെളിക്കാൻ സാധിക്കുന്ന സാധാരണക്കാരായ പാമരന്മാരായ ജനങ്ങൾ. يتبعون كل ناعق او يتبعون كل ناعق يلا കുരകൾക്കും ഉത്തരം കൊടുക്കുന്ന ആളെ നാഇഖ് എന്നാണ് കുരക്കുന്നവൻ. എല്ലാ ഓരിയിടലുകൾക്കും ഉത്തരം നൽകുന്ന, അവിടുന്ന് ഒരു ശബ്ദം കേട്ട അത് പോയി കേൾക്കും, ഇവിടുന്ന് ഒരു ശബ്ദം കേട്ട അതും പോയി കേൾക്കും, അപ്പുറത്തുനിന്ന് ഒരാൾ പറയുന്ന കേട്ട അത് പിൻപറ്റും, ഇപ്പുറത്തുനിന്ന് വേറൊരാൾ അത് പറയുന്ന കേട്ട അത് പിൻപറ്റും, അങ്ങനെ എവിടേക്കും തിരിക്കാവുന്ന ആളുകൾ. ഇങ്ങനെ മൂന്ന് രൂപത്തിലാണ് ആളുകൾ ഉള്ളത്. ഒന്ന് ആലിമുൻ റബ്ബാനി, രണ്ട് വമുതഅല്ലിമുൻ അലാ സബീലി നജാത്ത്, മൂന്ന് വഹമജുൻ റിആഉൻ ഇത്തബിഉ കുല്ല നാഇഖിൻ. ഈ അസർ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മദാരിജു സാലിഖീൻ എന്ന പുസ്തകത്തിൽ വളരെ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങളത് വായിക്കണം. ഇത് കുറച്ച് വലിയ അസറാണ്, അതിന്റെ ഒരു ഭാഗം മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ثم ذكر كلاما طويلا وصف فيه علماء السوء والعلماء الربانيين എന്നിട്ട് പിന്നെ അദ്ദേഹം നല്ല പണ്ഡിതന്മാരെയും ചീത്ത പണ്ഡിതന്മാരെയും വിശേഷിപ്പിച്ചുകൊണ്ട് ധാരാളം സംസാരിച്ചു. وقد شرحناه في غير هذا الموضع ഇവിടെ അല്ലാതെ മറ്റു ചില ഗ്രന്ഥങ്ങളിൽ നമ്മൾ ഇത് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് പിന്നെ റജു പറയാം. والمقصود ها هنا ان التماس العلم سبب موصل الى الجنه ചുരുക്കി പറഞ്ഞാൽ ഇൽമ് നേടുക എന്നത് സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു വഴിയാണ്. وفي الحديث المعروف عن النبي صلى الله عليه وسلم പ്രസിദ്ധമായ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇപ്രകാരം വന്നതായി കാണാം. ഇദാ മറർതും ബിരിയാദിൽ ജന്നതി ഫർതഉ, നിങ്ങൾ സ്വർഗത്തിന്റെ പൂന്തോപ്പുകൾ കണ്ടാൽ നിങ്ങൾ അവിടെ കയറിയിരിക്കണം. ഖാലു വമാ റിയാദുൽ ജന്ന, സഹാബികൾ ചോദിച്ചു എന്താണ് റിയാദുൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിലഖു ദിക്ർ, ദിക്റിന്റെ സദസ്സുകളാണ്. ഇതാണ് സൂഫികൾ പലപ്പോഴും തെളിവായി പറയാറുള്ളത്, തബ്ലീഗുകാരും തെളിവായി പറയാറുണ്ട്. അല്ലാഹു അല എന്താണെന്ന് അറിയില്ല, എന്ന് തബ്ലീഗുകാർ മാത്രം തോന്നുന്നു ഇതിൽ വരുന്നത്. തബ്ലീഗുകാർ ഇതേ കാര്യം തെളിവായി പറയാറുണ്ട്. അവർ പറയാനുള്ളത് ഇങ്ങനത്തെ ദീനീ സദസ്സുകളെക്കാൾ നല്ല ദിക്റിന്റെ സദസ്സുകളാണ്. ദിക്റിന്റെ സദസ്സ് എന്ന് പറഞ്ഞാൽ അവർ പറയാനുള്ളത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്നൊക്കെ ചൊല്ലുന്ന, അതൊരു ഉസ്താദ് ഇങ്ങനെ ഇരുന്ന് ചൊല്ലിക്കൊടുക്കും, അത് ആൾക്കാരിങ്ങനെ 40, 50, 60 തവണ ചൊല്ലും. അങ്ങനെയുള്ള ദിക്റിന്റെ സദസ്സുകൾ, സ്വലാത്ത് ചെല്ലുന്ന, മൗലീദ് ചെല്ലുന്ന സദസ്സുകളാണ് ദിക്റിന്റെ സദസ്സുകൾ എന്ന് അവർ പറയാറുണ്ട്. അല്ല, മറുപടിയാണ് ഇനി വരാൻ പോണത്. وكان ابن مسعود اذا ذكر هذا الكلام يقول ابن مسعود ഈ വാക്ക് കേട്ടാൽ അദ്ദേഹം പറയ ഈ ഹദീസ് കേട്ടാൽ അദ്ദേഹം പറയാറുണ്ടായിരുന്നു اما اني لا اعني القصاص കഥ പറയുന്ന ആളുകൾ എങ്ങനെ എന്താ പറയ വായുവിൽ ഇരുത്തുന്ന ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ പാട്ടൊക്കെ പാടി അവരെ രസിപ്പിച്ച് അവരെ ഇങ്ങനെ ത്രസിപ്പിക്കുന്ന ആളുകൾ അവരെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ولكن حلق الفقه ഫിഖ് പഠിപ്പിക്കുന്ന ദീന് പഠിപ്പിക്കുന്ന സദസ്സുകളാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് ആര് പറയാറുണ്ടായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പറയാറുണ്ടായിരുന്നു വറുവിയ അൻ അനസ് മഅനാഹു അയ്ദൻ ഇതേ അർത്ഥത്തിൽ അനസ് ഇബ്നു മാലിക്കിൽ നിന്ന് വന്നിട്ടുണ്ട് വഖാല അതാഉൽ ഖുറാസാനി അതാഉൽ ഖുറാസാനി പറഞ്ഞു മജാലിസു ദിക്രി മജാലിസുൽ ഹലാലി വൽ ഹറാം ദിക്റിന്റെ സദസ്സുകൾ എന്ന് പറഞ്ഞാൽ ഹലാൽ ഹറാമുകൾ ചർച്ച ചെയ്യുന്ന സദസ്സുകളാണ് കൈഫ തഷ്തരി വതബീഉ എങ്ങനെ നീ വിൽക്കണം എങ്ങനെ നീ സാധനങ്ങൾ വാങ്ങണം അങ്ങനെയുള്ള ഹലാൽ ഹറാമുകളെ കുറിച്ച് പഠിപ്പിക്കുന്ന വതുസല്ലി വതസൂം എങ്ങനെ നിസ്കരിക്കണം കൈ എവിടെ കെട്ടണം എങ്ങനെ റുക്കൂ ചെയ്യണം എങ്ങനെ സുജൂദ് ചെയ്യണം എങ്ങനെ വുദു എടുക്കണം ഇതൊക്കെ പഠിപ്പിക്കുന്ന എങ്ങനെ നോമ്പെടുക്കണം ഇതൊക്കെ പഠിപ്പിക്കുന്ന സദസ്സുകളാണ് ദിക്റിന്റെ സദസ് എന്ന് പറഞ്ഞാൽ വതൻകിഹു വതുത്തല്ലിഖ് എങ്ങനെ നിക്കാഹ് നടത്തണം എങ്ങനെ തലാഖ് ചെല്ലണം ഇതൊക്കെ പഠിപ്പിക്കുന്ന സദസ്സാണ് ദിക്റിന്റെ സദസ് എന്ന് പറഞ്ഞാൽ വതഹുജ്ജു അഷ്ബാഹു ഹാദ എങ്ങനെ ഹജ്ജ് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സദസ്സാണ് ദിക്റിന്റെ സദസ്സ് ഇതാണ് സലഫുകൾ പറഞ്ഞത് എന്നാലും തബ്ലീഗ് ജമാഅത്തുകാർ പറയാറില്ല എന്താണ് സുന്നികൾ പറയാറില്ല എന്താണ് ദിക്റിന്റെ സദസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഈ ഇവിടെ ഉണ്ടാക്കാറുള്ള ഹലഖു ദിക്ർ അതല്ലെങ്കിൽ മജ്ലിസു ദിക്ർ എന്നൊക്കെ പേരിൽ അവർ കൊണ്ടു നടക്കാറുള്ള സദസ്സുകളാണ് ദിക്റിന്റെ സദസ് എന്നാണ് അവർ പറയാറുള്ളത് എന്നാൽ സലഫുകൾ പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ടാണ് ഇനിയും കേട്ടോ ആ വിഷയത്തിൽ ആസാറുകൾ വായിച്ചു നമുക്ക് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം വഖാല യഹ്യ ഇബ്നു അബി കസീർ അദ്ദേഹം വലിയ പണ്ഡിതനാണ് അദ്ദേഹം പറഞ്ഞു ദർസുൽ ഫിഖ്ഹി സലാത്തുൻ ഫിഖ് പഠിക്കൽ കർമ്മശാസ്ത്രം പഠിക്കൽ അതെന്താണ് സലാത്താണ് ഒന്നല്ലെങ്കിൽ നിസ്കാരം എന്ന അർത്ഥം പറയാം അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്താണ് എന്ന് പറയാം അല്ലാഹു ആലം വകാന അബു സവാർ അൽ അദവി ഫി ഹലഖത്തിൻ യതദാകറൂന അൽ ഇൽമ വമഅഹും ഫതൻ ഷാബ് അബു സവാർ അൽ അദവി അദ്ദേഹം ഒരിക്കൽ തന്റെ സദസ്സിൽ ഹലാൽ ഹറാമുകളെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇൽമു പഠിപ്പിക്കുകയായിരുന്നു അപ്പോൾ അവരോടൊപ്പം ഒരു യുവാവ് ഇരിക്കുന്നുണ്ട് ഫഖാല ലഹും അയാൾ പറഞ്ഞു ഖൂലു സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ ഇതൊക്കെ ചർച്ച ചെയ്യുന്നേരം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ അത് പറഞ്ഞിരിക്കൂ എന്ന് അയാൾ പറഞ്ഞു ഫഖദിബ അബു സുവാർ അപ്പോൾ അബു സുവാർ അദ്ദേഹം ദേഷ്യം പിടിച്ചു വഖാൽ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വൈ ഹക് നിനക്ക് നാശം ഫി അയ്യി ഷൈഇൻ കുന്ന ഇദൻ പിന്നെ മറ്റെന്തു കാര്യത്തിലായിരുന്നു ഞങ്ങൾ ഇത്ര നേരം ഉണ്ടായിരുന്നത് അപ്പൊ ഹലാൽ ഹറാമുകളെ കുറിച്ച് ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അഫ്ളാണ് അതിനേക്കാൾ അഫ്ളാണ് അത് വൽ മുറാദു ബിഹാദ അന്ന മജാലിസ ദിക്ർ ലാ തഖ്തസ്സു ബിൽ മജാലിസ് അല്ലതീ യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹ് ബിത് തസ്ബീഹി വത് തക്ബീരി വത് തഹ്മീദി വനഹ്വി സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്നൊക്കെ പറയുന്ന അല്ലാഹുവിന്റെ പേരുകൾ ദിക്ർ ചൊല്ലപ്പെടുന്ന സദസ്സുകൾ മാത്രമല്ല മജാലിസു ദിക്ർ എന്നതിന്റെ ഉദ്ദേശം بل تشمل ما ذكر بل تشمل ما ذكر ما ذكر فيه امر الله ونهيه امر الله ونهيه وحلاله وحرامه وما يحبه ويرضاه മറിച്ച് ദിക്റിന്റെ സദസ്സുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകളും അള്ളാഹുവിന്റെ വിലക്കുകളും ഹലാലുകളും ഹറാമുകളും അള്ളാഹുവിന് ഇഷ്ടമുള്ളതും അള്ളാഹുവിന് ഉറപ്പുള്ളതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചർച്ച ചെയ്യുന്ന സദസ്സുകളും അതിൽ ഉൾപ്പെടും. فانه ربما كان هذا الذكر انفع من ذلك سبحان الله الحمد لله لا اله الا الله الله اكبر എന്നൊക്കെ പറയുന്ന ദിക്റുകളേക്കാൾ കൂടുതൽ ഉപകാരം ചിലപ്പോൾ ഇത്തരം സദസ്സുകൾക്കായിരിക്കും. لان معرفه الحلال والحرام واجبه في الجمله على كل مسلم കാരണം ഹലാൽ ഹറാമുകളെ കുറിച്ച് പഠിക്കൽ മൊത്തത്തിൽ എല്ലാ മുസ്ലിമിന്റെ മേലും വാജിബാണ്. ബിഹസബി മാ യതഅല്ലഖു ബിഹി ഫീ ദാലിക് അവനുമായി എത്ര മാത്രം അത് ബന്ധപ്പെടുന്നുണ്ട് എന്നർത്ഥത്തിൽ ഇൻഷാല്ലാഹ് വിശദീകരിക്കും. ഇനി വരുന്ന ഭാഗം അതിൽ വിശദീകരിക്കാനുള്ളത്. വഅമ്മാ ദിക്റുല്ലാഹി ബിൽ ലിസാനി ഫഇന്ന അക്സറഹു യകൂനു തതവ്വുഅൻ എന്നാൽ അല്ലാഹുവിനെ നാവ് കൊണ്ട് ദിക്ർ ചൊല്ലുക എന്നത് അതിൽ ബഹുഭൂരിപക്ഷവും സുന്നത്താണ്. എന്നാൽ അല്ലാഹുവിനെ ദീൻ പഠിക്കലോ അത് ഫർളാണ്. തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം ദീൻ പഠിക്കൽ എല്ലാവരുടെ മേലും വാജിബാണ്. എന്നാൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് പറയലോ സുന്നത്താണ്. وقد يكون واجبا كالذكر في الصلوات المكتوبه എന്നാൽ ചില സമയത്ത് നാവുകൊണ്ട് ദിക്ർ ചൊല്ലൽ വാജിബാണ്. ഏത് ഉദാഹരണത്തിന്? ഇസ്കാരത്തിലുള്ള ദിക്റുകൾ പോലെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുവഫിഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബറക അലാ നബിയിനാ മുഹമ്മദ്.